വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വസിക്ക വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം കൂടി വചനം ശ്രദ്ധിക്കാൻ കടന്നു വരാൻ ദൈവം തന്ന കൃപാവരത്തിനും അവസരത്തിനും നന്ദി പറയാം. സൗകര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് ദയവായി സഹകരിക്കണം. ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്പം വെയിൽ കൊള്ളേണ്ടി വരുമായിരിക്കും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതെല്ലാം പരിഹരിക്കാൻ പരിശ്രമിക്കുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഏതായാലും ഇപ്പോൾ തൽക്കാലം ഈ ഉള്ള സൗകര്യത്തിൽ ഇരിക്കുക, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. നമുക്ക് വലിയ അനുഗ്രഹമുള്ള ദിവസമാണ്. ഹല്ലേലൂയാ. ഒന്നാമത്തെ അനുഗ്രഹം നിങ്ങൾ വന്നു എന്നുള്ളതാണ്, അതാണ് വലിയ അനുഗ്രഹം. പിന്നെ മറ്റൊരു അനുഗ്രഹം, നമുക്ക് ഈ വർഷം 2024 വൈദികരായി പുതിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പുതിയ അഭിഷേകം സ്വീകരിച്ച നമ്മുടെ 4 നവവൈദികർ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛൻ, ടോമച്ചൻ, വർഗീസ് അച്ഛൻ, ജോൺസൺ അച്ഛൻ, അവരാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചത്. ആ കുർബാനയിൽ സംബന്ധിക്കുന്നത് ദണ്ഡവിമോചനമാണ്, നവവൈദികരുടെ കുർബാനയെ സംബന്ധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കരം ചുംബിച്ച് അഭിഷേകം പ്രാപിക്കുന്നതും ദണ്ഡവിമോചനമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ശുശ്രൂഷയുടെ അവസാനം അതിനുള്ള അവസരം ഉണ്ടാവും. പഴയ കൈകൾ ചുംബിക്കുന്നതിനേക്കാളും നല്ലതാണ് പുതിയ കൈകൾ ചുംബിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു അനുഗ്രഹം. ദൈവത്തിന് നന്ദി പറയാം. മറ്റൊന്ന്, നമുക്കിന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വചനം ശ്രദ്ധിക്കാൻ കടന്നു വരുമ്പോൾ സവിശേഷമായ പ്രത്യേകമായ കൃപകൾ ദൈവം നമുക്ക് ഇന്ന് തരുന്നുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ദൈവം പ്രത്യേകം ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾ ഇവിടെ എത്തുമ്പോൾ, ശനിയാഴ്ചകളിൽ ഇവിടെ എത്തുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ഫിലിപ്പി ലേഖനമായി ആയിരുന്നു. ഇന്നുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരുത്താൻ പോവാണ്. അപ്പോൾ ഫിലിപ്പി ലേഖനം തൽക്കാലം പാതി വഴിയിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ പുറകിലേക്ക് പോവും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കും, സ്ക്രീനെ നോക്കിക്കൊള്ളുക. ആ ഫോട്ടോ വരുമ്പോൾ അതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? സൂം ചെയ്യാവോ? ഫോട്ടോ സൂം ചെയ്യാൻ പറ്റുമോ? കുറച്ചുകൂടെ, ആ കുറച്ചുകൂടെ അടുത്ത് വരട്ടെ, 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 വരട്ടെ. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതെന്താണിത്? ഇതെന്താണിത്? ഇതെന്ത് ഭാഷയാണ്? ആ അല്ലല്ല, ഇത് ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ചുരുളിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് പൗലോസ് അപ്പസ്തോലൻ എഴുതിയ റോമാലേഖനത്തിൻ്റെ ഒരു താളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത് റോമാലേഖനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് കാലമായി, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ 2019 മുതൽ ചെറിയ ഗ്രൂപ്പുകളിൽ റോമാലേഖനം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ റോമാലേഖനം പഠിച്ചു പോയി. ഒരു 8-10 ഗ്രൂപ്പുകൾ അങ്ങനെ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൂടാതെ മറ്റു ചില സന്ദർഭങ്ങളിൽ ഓൺലൈനായിട്ടും കുറച്ച് പഠിപ്പിച്ചു. പിന്നെ മറ്റ് ചില സ്ഥലങ്ങളിലും റോമാലേഖനം മാത്രം പഠിപ്പിച്ചു. ഇപ്പോഴൊക്കെ ആളുകൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഇതെന്താണ് യൂട്യൂബിൽ വരാത്തത്? അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വരാത്തതിന് ഒരു കാരണമുണ്ടായിരുന്നു. അതായത്, റോമാലേഖനം വ്യക്തമായി മനസ്സിലാക്കാതെ പോയാൽ അത് പാഷണ്ഡതകളിലേക്ക് നയിക്കും. റോമാലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ പ്രധാനപ്പെട്ട വിഭജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, റോമാലേഖനം പഠിക്കുന്നവർ ഗുരുമുഖത്ത് നിന്ന് പഠിക്കട്ടെ, നേരിട്ട് പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചാൽ, നേരിട്ട് വന്ന് പഠിച്ചാൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. യൂട്യൂബിൽ കാണുന്നവർക്ക് ആ സാഹചര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു അനുവാദം തരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇന്ന് ആ അനുവാദം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലൂടെ ഇപ്പോൾ ഒരു വ്യാപകമായ ഒരു ജനവിഭാഗത്തിന് വേണ്ടി റോമാലേഖനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം വരാം, എന്താണ് ഫിലിപ്പി ലേഖനം പാതി വഴിയിൽ നിർത്തിയത്? നിർത്തിയതിന്റെ കാരണം, ഓരോരുത്തരും ഫിലിപ്പി ലേഖനത്തെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അടുത്ത വാക്യം എങ്ങനെയാണ്? എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഈ രണ്ട് വാക്യങ്ങൾ ഞാൻ എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് റോമാലേഖനം അറിയാമായിരിക്കണം. അതറിഞ്ഞില്ലെങ്കിൽ ഈ വാക്യങ്ങൾ ഞാൻ കിടന്ന് പാടുപെടാന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അത് ഞാൻ വീണ്ടും 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 ആലോചിച്ച് എങ്ങനെ ഇത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ, രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, അതുപോലെ തന്നെ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നമ്മെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഈ രണ്ട് വാക്യങ്ങൾ കാണുന്നത് പോലെ നിസ്സാരമല്ല, ഇതിന് വലിയ ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ ഈ രണ്ട് വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ എങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റും? അപ്പൊ അതിനെ ഞാനിങ്ങനെ ആലോചിക്കുകയും അത് എൻ്റെ ഉള്ളിലിട്ടിങ്ങനെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ ബോധ്യമായത്, റോമാലേഖനം മനസ്സിലാകാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് റോമാലേഖനം പഠിക്കുന്നതിൻ്റെ ആവശ്യം, ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ആവശ്യം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലേഖനം വളരെ പ്രധാനപ്പെട്ട ലേഖനമാണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പുണ്യാളൻ ബേതലഹേമിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, രണ്ടാഴ്ച കൂടുമ്പോൾ വിശ്വാസികൾക്ക് റോമാലേഖനം വായിച്ചു കൊടുക്കണം. രണ്ടാഴ്ച കൂടുമ്പോൾ വിശ്വാസികൾ റോമാലേഖനം മുഴുവനും വായിക്കണം. അങ്ങനെ വായിച്ചാൽ നിങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി മാറും. ജോൺ ക്രിസോസ്റ്റമിന്റെ വാക്കുകളാണ്. അതായത് റോമാലേഖനം രണ്ടാഴ്ച കൂടുമ്പോൾ വായിച്ചാൽ നിങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി മാറും അദ്ദേഹം പറയുകയാണ്. വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത് റോമാലേഖനത്തിലെ ഒരു വാചകമാണ്. 13-ാം അധ്യായത്തിലെ 13 മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത്. അനേകം പ്രശസ്തരായ ബൈബിൾ പണ്ഡിതന്മാർ ഈ റോമാലേഖനം പഠിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് കൂടാതെ റോമാലേഖനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദീർഘമായ എഴുത്താണ്. ഇതൊരു എഴുത്താണ്, ഇതൊരു ലെറ്ററാണ്, ഇതൊരു കത്താണ്. വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നെങ്കിലും റോമാക്കാർക്ക് എഴുതിയ കത്തെന്നാണ്, കത്താണിത്. അപ്പൊ ഈ കത്ത് ബൈബിളിലെ ഏറ്റവും ദീർഘമായ കത്താണ്. മാത്രമല്ല, പുരാതന കാലത്ത് നിന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികളിലെ ഏറ്റവും ദൈർഘ്യമേറിയ കത്താണ് റോമാലേഖനം. ഇതിനേക്കാൾ ദീർഘമായ ഒരു കത്ത് പുരാതന ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട് റോമാലേഖനത്തിന്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ റോമാലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നത് റോമാലേഖനത്തിലാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റോമാലേഖന പഠനം. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഒരു ഹൃദയത്തിൽ ഒരു പ്രേരണയും ഒരു അനുവാദവും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അതുകൂടാതെ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ കൂടി നടത്താനുണ്ട്. നമുക്ക് നമ്മുടെ ഈ മൗണ്ട് കാർമലിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ശുശ്രൂഷയുടെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നത് റോമാലേഖനം ഞാൻ പഠിച്ചു തുടങ്ങിയിടം മുതലാണ്. അതായത് നമ്മുടെ ഈ മിനിസ്ട്രിയുടെ ഒരു പുതിയ തലം ദൈവം തുറന്നു തന്നത് റോമാലേഖന പഠനത്തോടുകൂടിയാണ്. വടക്കേ ഇന്ത്യയിലെ നമ്മുടെ മിഷൻ ശുശ്രൂഷകൾ ആരംഭിച്ചതും തെരുവുകളിലെ സുവിശേഷ പ്രസംഗങ്ങൾ ആരംഭിച്ചതുമെല്ലാം റോമാലേഖനം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. ഇതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എൻ്റെ കണ്ണു തുറപ്പിച്ച ഒരു ലേഖനമാണ് റോമാലേഖനം. അതാണ് എനിക്ക് വ്യക്തിപരമായി ഇതിനോടുള്ളൊരു ഇഷ്ടം. ഞാൻ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം റോമാലേഖനമാണ്. വീണ്ടും വീണ്ടും വായിക്കുന്നതും എത്ര വായിച്ചാലും മടുക്കാത്തതും റോമാലേഖനമാണ്. ഇനി ഇതുകൂടാതെ ഈ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ച് റോമാലേഖനത്തിനുള്ള ഒരു പ്രത്യേകത, ഇവിടെയുള്ള അനേകം മിഷണറിമാര് സുവിശേഷ വേലയിൽ ശക്തിപ്പെട്ടത് റോമാലേഖനം പഠിച്ചതിന് ശേഷമാണ്. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ധൈര്യം കിട്ടിയത്, ഭയം മാറിയത്, ആരുടെ മുമ്പിലും ലജ്ജയില്ലാതെ യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള ധൈര്യം എനിക്കറിയാവുന്ന അനേകം ശുശ്രൂഷകർ പ്രാപിച്ചത് റോമാലേഖനം മനസ്സിരുത്തി പഠിച്ചതിന് ശേഷമാണ്. പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വ്യക്തിപരമായ കാരണങ്ങളാലും വിശ്വാസ സംബന്ധമായ കാരണങ്ങളാലും ഇന്ന് നമ്മൾ ഈ വിഷയം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായവും പ്രേരണയും നമുക്ക് യാചിക്കണം. ആഫ്രിക്കയിലെ ഒരൊറ്റ സ്ഥലത്താണ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു മാതാവിന്റെ പ്രത്യക്ഷീകരണം ഉള്ളത്. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച മരിയൻ അപ്പാരിഷൻ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്താണ്. ആ സ്ഥലം റുവാണ്ടയിലെ കിബേഹോ എന്ന് പറയുന്ന സ്ഥലമാണ്. റുവാണ്ടയിലെ കിബേഹോ, ഈ റുവാണ്ടയിലെ കിബേഹോ എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് സ്വയം പരിചയപ്പെടുത്തിയത് ഞാൻ വചനത്തിന്റെ അമ്മയാണ് എന്നാണ്. ഐ ആം ദ മദർ ഓഫ് ദ വേൾഡ്, ഞാൻ വചനത്തിന്റെ അമ്മയാണ്. അപ്പൊ അത് മനോഹരമായൊരു സ്വയം പരിചയപ്പെടുത്തലാണ്. പരിശുദ്ധ അമ്മ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വചനത്തിന്റെ അമ്മയാണ്. ഐ ആം ദ മദർ ഓഫ് ദ വേൾഡ്, ഞാൻ വചനത്തിന്റെ അമ്മയാണ്. അതുകൊണ്ട് ആര് വചനം പഠിക്കാൻ ആഗ്രഹിച്ചാലും അവർ പെട്ടെന്ന് വചനം പഠിക്കാനുള്ള സഹായത്തിന് അമ്മയെ ആശ്രയിച്ചാൽ വേഗം വചനം പഠിക്കാൻ പറ്റും. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാള് ഒരു സന്ദേശം അയച്ചു, അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ യോഹന്നാന്റെ സുവിശേഷം കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം കാണാതെ പഠിക്കുമ്പോൾ പെട്ടെന്ന് കാണാതെ പഠിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ നന്മ നിറഞ്ഞ മറിയും ചൊല്ലും, അതെന്നെ വളരെയധികം സഹായിക്കുന്നു. പറഞ്ഞത് സത്യമാണ്, പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ചാൽ വേഗം വചനം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ വചന പഠനം, വളരെ ദുർഗ്രഹമായ സങ്കല്പങ്ങളുള്ള, മനസ്സിലാക്കാൻ വളരെ വൈഷമ്യമുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വിശ്വാസ വിഷയങ്ങളുള്ള ഒരു ലേഖനമാണ് റോമാലേഖനം. എന്നാൽ അത് പക്ഷേ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും. വലിയ ആനന്ദമാണ് ഇത്, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചില ആമുഖമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു കാര്യം പഠിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധ വെക്കണം, എഴുതിയെടുക്കണം, ബൈബിളിൽ മറിക്കണം, പറയുമ്പോൾ മറിക്കണം, ഇപ്പൊ തൽക്കാലം മറിക്കണ്ട. അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. നിങ്ങൾ നല്ല മിടുക്കനാണ്, അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇതാരാണ് എഴുതിയത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് എഴുതിയത് പൗലോസ് അപ്പോസ്തലനല്ല, അപ്പോസ്തലന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലത്. ഇത് എഴുതിയത് തേർത്തിയസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുകൊടുത്ത് തേർത്തിയസ് പകർത്തെഴുതിയതാണ് റോമാലേഖൻ. തേർത്തിയസ്, അതെ. അപ്പോ തേർത്തിയസ് പകർത്തി എഴുതിയതാണ് റോമാലേഖനം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ റോമാലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരാണ്? തേർത്തിയൂസ്. തേർത്തിയൂസ് ആണ് റോമാലേഖനത്തിന്റെ എഴുത്തുകാരൻ. എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്, അപ്പോസ്തലൻ പറഞ്ഞുകൊടുത്ത് തേർത്തിയസ് പകർത്തി എഴുതിയതാണ് റോമാലേഖനം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ ഒന്നാമത്തെ കാര്യം, റോമാലേഖനം എഴുതിയതാരാണ്? പൗലോസ് അപ്പോസ്തലൻ. എഴുതിയതാരാണ്? പൗലോസ് അപ്പോസ്തലൻ. അതുപോലെ തന്നെ ഈ ലേഖനത്തിന്റെ പകർത്തി എഴുത്തുകാരൻ ആരാണ്? അത് റോമർ 16:22. റോമർ 16:22 വായിക്കാം. റോമർ 16:22, റോമൻ 16:22 വായിക്കാം. റോമർ 16:22 വായിക്കാം. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അപ്പോ ഉണ്ടോ ഈ ലേഖനത്തിന്റെ? അപ്പൊ സംശയം വരരുത്, ഈ ലേഖനം എഴുതിയതാരാണ്? പൗലോസ് അപ്പോസ്തലൻ. എഴുതിയതാരാണ്? പകർത്തി എഴുതിയതാരാണ്? പകർത്തി എഴുതിയെന്ന് പറഞ്ഞാൽ പകർത്തി എഴുതിയല്ല, കേട്ടെഴുതിയത്, കേട്ടെഴുതിയത്. അപ്പൊ അതുകൊണ്ട് ഇത് എഴുത്തു രൂപത്തിലാക്കിയത് തേർത്തിയസ്, പറഞ്ഞുകൊടുത്തത് പൗലോസ് അപ്പോസ്തലൻ. അതാണ് 16:22 ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ. ഇനി അടുത്തത്, ഈ ലേഖനം ഇതൊരു കത്താണ്. കത്താവുമ്പോൾ ഇത് പോസ്റ്റിൽ അയക്കുകയാണ്, അപ്പൊ അതിന് പോസ്റ്റ്മാം വേണം. അപ്പൊ ഈ കത്ത് റോമായിലെ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പാണ്, ചെല്ലുന്നതിന് മുമ്പാണ് ഇത് എഴുതപ്പെടുന്നത്. ഇത് എഴുതപ്പെട്ടത് കോറിന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ റോമാലേഖനം എഴുതപ്പെട്ടത് എവിടെ വെച്ചാണ്? എവിടാണ്? കോറിന്ത്. കോറിന്ത്, കോറിന്തിലെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് കെങ്ക്ര. കെങ്ക്രെ എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന്റെ പേര് കെങ്ക്രെ. പറഞ്ഞ് കെങ്ക്രെ, കെങ്ക്രെ പറയുന്ന കെങ്ക്രെ. അപ്പൊ ഈ കെങ്ക്രെ എന്ന് പറഞ്ഞാല് വളരെ കുപ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു. അതായത് കോറിന്തിലെ റെഡ് സ്ട്രീറ്റ് ആയിരുന്നു കെങ്ക്രെ, ചുവന്ന തെരുവായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലോ. അത്രയും മോശപ്പെട്ട സ്ഥലമായിരുന്നു കെങ്ക്രെ. കോറിന്തിലെ റെഡ് സ്ട്രീറ്റ് ആയിരുന്നു, ചുവന്ന തെരുവായിരുന്നു കെങ്ക്രെ. ആ കെങ്ക്രയിൽ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിലെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകയായിരുന്നു ഫേബ. ആരാണ്? സഹോദരിയാണ്. ഫേബ അല്ല, ഫോയിബ. പറഞ്ഞേ, പല രീതി വായിക്കാം അത്. അപ്പോ ഫോയിബ, മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന ബൈബിളില് ഫോയിബ എന്നാണ്, ഫേബ എന്ന് ഫോയിബ പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു ഫോയിബ. പറഞ്ഞ് ഫോയിബ എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷക ഉണ്ടായിരുന്നു. എവിടെ? കോറിന്തിലെ. എവിടെ? കെങ്ക്രയിലെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട വനിതയായിരുന്നു ഫോയിബ. ഈ ഫോയിബയുടെ കൈവശമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കത്ത് റോമാ സഭയിലേക്ക് കൊടുത്തയക്കുന്നത്. അപ്പൊ കേട്ടെഴുതിയതാര്? തേർത്തിയസ്. കൊണ്ടുകൊടുത്തതാര്? ഫോയിബ. ഫോയിബ ഇവിടുത്തുകാരിയാണ്. കെങ്ക്രെ, കോറിന്തിലെ കെങ്ക്രയിലെ സഭാ ശുശ്രൂഷകയായിരുന്ന ഫോയിബയുടെ കയ്യിലാണ് ഈ കത്ത് കൊടുത്തു വിടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റോമിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ തന്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിക്കുന്ന ചുരുളുകൾക്ക് വരുംകാല തലമുറകളുടെ ചരിത്രം തിരുത്തി എഴുതാനുള്ള കഴിവുണ്ടെന്ന് ആ യാത്രക്കിടയിൽ ഈ ബാഗ് തൂക്കി സഞ്ചരിക്കുന്ന ഫോയിബ അറിഞ്ഞിട്ടുണ്ടാവില്ല. തന്റെ ബാഗിനകത്തിരിക്കുന്ന ചുരുളുകൾക്ക് വരുംകാല തലമുറകളുടെ ചരിത്രം തിരുത്തി എഴുതാനുള്ള ആലക്തിക ശക്തിയുണ്ടെന്ന് ഈ ബാഗിൽ കത്ത് കൊണ്ടുപോകുമ്പോൾ ഫോയിബ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഫോയിബ വരുന്നത് കോറിന്തിലെ ചുവന്ന തെരുവായ കെങ്ക്രയിൽ നിന്നാണ്. അത്രയും മോശപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ വിളി കേട്ട് ശുശ്രൂഷകയായി തരുന്ന ഫോയിബ ഈ കത്തുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഫോയിബയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു വരുംകാല തലമുറകൾ തിരുവെഴുത്തുകൾ വായിക്കുമ്പോ ഏതോ അറിയാത്ത ഒരു അജ്ഞാത ദേശത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് തന്റെ പേര് പറയുമെന്നും തന്നെ ഓർക്കുമെന്നും ഫോയിബ ഓർത്തിട്ടുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവസഭയ്ക്ക് വേണ്ടി താരതമ്യേന ചെറുതെന്ന് തോന്നുന്ന ഒരു ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ 2024 ജനുവരി 13 നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, വരുംകാല സഭയുടെ ദൈവരാജ്യത്തിന്റെ പടുത്തുയർത്തലിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്ന വ്യാപ്തി എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോവില്ല. അതുകൊണ്ട് നിസാരമെന്ന് തോന്നുന്ന ദൈവപ്രവൃത്തികൾ പോലും സന്തോഷത്തോടെ ചെയ്യണം. ഹല്ലേലൂയാ. അതായത് ഫോയിബ ഈ കത്തുമായിട്ട് യാത്ര ചെയ്യുന്ന നേരത്ത് ഇനി വരാൻ പോകുന്ന സഭയുടെ മുഴുവൻ ദശാബോധങ്ങളെയും നിയന്ത്രിക്കാൻ പോകുന്ന ശക്തമായ ഒരു തിരുവെഴുത്താണ് താൻ സംവഹിച്ച് കൊണ്ടുപോകുന്നതെന്ന് ഫോയിബ അറിയാതിരുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഇന്നത്തെ നോട്ടത്തിൽ ചെറുതെന്ന് തോന്നുന്ന ഒരു വേല ചെയ്യാൻ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ അറിയുന്നുണ്ടാവില്ല, നാളെ ഭാവി കാലത്തിരുന്ന് തലമുറകൾക്കപ്പുറത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നീ ചെയ്ത പ്രവൃത്തിയുടെ വില സ്വർഗം നിശ്ചയിച്ചത് എത്രമാത്രം വലിപ്പമുള്ളതാണെന്ന് ഇന്ന് മനസ്സിലാവില്ല, അന്ന് മനസ്സിലാവും. പറഞ്ഞു ഹല്ലേലൂയാ. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പല പ്രവൃത്തികളുടെയും മൂല്യം അറിയാൻ പോകുന്നത് ഭൂമിയിൽ വെച്ചല്ല, സ്വർഗത്തിൽ വെച്ചായിരിക്കും. ഈ ഭൂമിയിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുടെ വില നമ്മൾ അറിയാൻ പോകുന്നത് സ്വർഗത്തിൽ വെച്ചിട്ടായിരിക്കും, ഇന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു കാര്യമാണ് ദൈവം തന്നെ ഏൽപ്പിക്കുന്നതെങ്കിലും വിശ്വസ്തതയോടെ ചെയ്യണമെന്ന് ആര് പഠിപ്പിക്കുന്നു? ഫോയിബ പഠിപ്പിക്കുന്നു. ചെറിയൊരു കാര്യമാണ്, ഒരു കത്തം കൊണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. ഫോയിബായിക്ക് കോറിന്തിയിൽ നിന്ന് കെങ്ക്രയിൽ നിന്ന് റോമിൽ ചെല്ലണമെങ്കിൽ കപ്പലിൽ കയറി പോകണം, ഈ കത്ത് കൊണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. ചേച്ചി സമ്മതിച്ചു, ഈ കത്തുമായിട്ട് യാത്ര തിരിച്ചു. അങ്ങനെ ചെറിയൊരു അനുസരണം അവളെ തിരുവെഴുത്തുകളുടെ ഭാഗമാക്കി മാറ്റി, ചെറിയൊരു അനുസരണം അവളെ ബൈബിളിന്റെ ഭാഗമാക്കി മാറ്റി, ചെറിയൊരു അനുസരണം അവളെ ദൈവഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റി, ചെറിയൊരു അനുസരണം അവളെ നിത്യതയുടെ അവകാശിയാക്കി മാറ്റി. ചെറിയ ചെറിയൊരു അനുസരണം, നിസ്സാരമെന്ന് തോന്നും, നിസ്സാരമെന്ന് ചെറിയൊരു കാര്യമാണ് ചെയ്യാൻ പറയണേ, അത് നിസ്സാരമായിട്ട് തോന്നരുത്. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇങ്ങനെയില്ല, ഇത് നിസ്സാരപ്പെട്ടത്, ഇത് വലുത് എന്നില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രം വെള്ളമെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. വെള്ളമേ കൊടുത്തുള്ളൂ, ഒരു പാത്രം വെള്ളം ശിഷ്യൻ എന്ന നിലയിൽ അത് കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നലെ ഞാൻ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നട്ടുച്ചയാണ്, വിശക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ചയാണല്ലോ എന്നൊക്കെ എന്നെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ട്രെയിൻ വന്ന് നമ്മൾ കയറേണ്ട പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ അത് ആ ട്രെയിനിന്റെ ബോഗി വന്ന് നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ അതിങ്ങനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്നു. ഒന്നും ചോദിച്ചില്ല, ഇങ്ങനെ വന്നു ഉടനെ ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കുക. അപ്പൊ അന്നേരം എൻ്റെ അടുത്ത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അപ്പച്ചാ എന്നാ ഉണ്ട് വിശേഷം ചോദിച്ചു. അപ്പൊ കരഞ്ഞു. അപ്പൊ ഞാൻ ലോകയിലായതുകൊണ്ട് അച്ഛനാന്നറിയാം. അപ്പോ കരഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ പാലക്കാരനാണ്, ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അത്രേ മതി പരിചയപ്പെടുത്താൻ, അത്രേ മതി. ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യം, പാലായിലാണ് ജനിച്ചു വളർന്നത്, ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. കിടപ്പാടയില്ല, ആരുമില്ല. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഒരു തമിഴൻ ചേട്ടൻ പഴംപൊരി അത് വിൽക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചന് പഴംപൊരി വേണോ? അപ്പൊ കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഇത്തിരി ചോറാ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബോൾസൺ ബ്രദറിനോട് പറഞ്ഞു, പേഴ്സെട് ബ്രദറിന്റെ പേഴ്സെട് 500 രൂപയ്ക്ക് തരാൻ പറഞ്ഞു. അപ്പൊ 500 രൂപ തന്നു. അത് ഈ അപ്പച്ചന് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ചൻ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, 500 രൂപ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. 500 ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, 500 ഞാൻ തരത്തില്ല. അതെന്താ തരത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്താ തരത്തില്ല എന്ന് പറഞ്ഞ്. 500 ഞാൻ തരത്തില്ല, എന്തായാലും ഈ കട വാങ്ങിച്ച് 500 ഞാൻ തരാൻ പോണില്ല. എന്തെന്നറിയോ, എന്താ കാര്യം എന്നറിയോ, എനിക്ക് പ്രത്യേകിച്ച് നിക്ഷേപത്തിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. എനിക്ക് നിക്ഷേപത്തിനാ, ഞാൻ എന്തായാലും എനിക്ക് അനന്തര തലമുറയൊന്നുമില്ലല്ലോ, നമ്മളെ കൊണ്ട് തീരാനുള്ളതാണ്. അപ്പൊ പിന്നെ അത് പ്രത്യേകിച്ച് ഇനി കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ അങ്ങേർക്ക് പിള്ളേരുണ്ട്, അവർക്കും പിള്ളേരുണ്ട്. ഒരു ഒരു 10 തലമുറയ്ക്ക് വേണ്ട നിക്ഷേപം ഈ 500 രൂപയ്ക്കകത്തൂടെ കിട്ടും. ഇത് ഞാൻ പറയുന്നത് വരെ കോൾസം ബ്രദർ ഈ 500 രൂപ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. കാരണം എന്തെന്നറിയാ, ഇതിനകത്ത് ഇത് അറിയാൻ പറ്റില്ല. ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്ത 500 രൂപയുടെ വില ഞാനൊരു കാഴ്ച ഉണ്ടെന്നറിയാം. ഒരു ചുരുക്കം ഒരു 3 തവണ, ശരിയല്ലേ, ഒരു 3 തവണയെങ്കിലും അപ്പച്ചൻ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി നന്ദി പറഞ്ഞു. ഞാൻ കൊടുത്തല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊടുത്തൊന്നും ഞാൻ പറയാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളുടെ വില ഇന്ന് നമുക്കറിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഫോയിബേ പഠിപ്പിച്ച പാഠം. ഫോയിബേ 16-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഈ കത്ത് കൊടുത്തുവിട്ട ഫോയിബയെ കുറിച്ച് കെങ്കറയിലെ സഭയിലെ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി ഫോയിബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം. എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് ദൈവരാജ്യത്തിന് വേണ്ടി. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊണ്ടുകൊടുത്ത വ്യക്തി റോമാലേഖനത്തിലിരുന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഇനി അടുത്ത കാര്യം, അപ്പൊ ഇത് എഴുതിയത് പകർത്തി എഴുതിയതാര്? കേട്ടെഴുതിയതാര്? ഹലോ തേർത്തിയൂസ്. ഇത് കൊണ്ടുകൊടുത്തതാര്? ഇത് എഴുതപ്പെട്ടത് എവിടെ വച്ച്? ഇത് അയക്കപ്പെട്ടത് ആർക്ക്? റോമായിലെ സഭയ്ക്ക്. എഴുതപ്പെട്ടത് കോരിന്തിലെ സഭയിൽ വെച്ച്, അയച്ചത് റോമായിലെ സഭയ്ക്ക്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഈ റോമാലേഖനം എന്തിനാണ് എഴുതിയത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ശ്രദ്ധിക്കാം, നിങ്ങൾ ബൈബിളിലെ ഏത് ഗ്രന്ഥം പഠിക്കുമ്പോഴും അത് എന്തിനാണ് എഴുതപ്പെട്ടതെന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതായത് ഈ എന്തിനാണ്, എന്താണ് ഈ എഴുതപ്പെട്ട ഈ റോമായിലെ സഭയ്ക്ക് എന്തിനാണ് ഇപ്പോൾ പൗലോസ്ലീഹ ലേഖനം എഴുതുന്നത്? അതിനൊരു പശ്ചാത്തലം മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഗലാത്തിയ ലേഖനത്തിൽ ലേഖനം പൗലോസ്ലീഹ എഴുതുമ്പോൾ ഗലാത്തിയ ലേഖനം എഴുതാൻ പൗലോസ്ലീഹ ഒരു കാരണമുണ്ട്. കാരണം പൗലോസ്ലീഹ സ്ഥാപിച്ച സഭയാണ് ഗലാത്തിയ. കോറിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കോറിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതാൻ പൗലോസ് അപ്പസ്തോലന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് കൊരിന്തിലെ സഭ, എഫേസോസിലെ സഭ, അതുപോലെ തന്നെ ഗലാത്തിയയിലെ സഭ, ഫിലിപ്പിയിലെ സഭ. ഈ സഭകൾക്ക് എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഈ സഭകളോട് ബന്ധം ഒന്നുകിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ്, അല്ലെങ്കിൽ ആ സഭയോട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. കേൾക്കുന്നുണ്ടോ? എന്നാൽ റോമായിലെ സഭ സ്ഥാപിച്ചത് പൗലോസ് അപ്പസ്തോലനല്ല. ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം റോമായിലെ സഭയെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ അടുത്ത ചോദ്യം വരുന്നു, റോമായിലെ സഭ സ്ഥാപിച്ചത് ആരാണ്? ഏത് അപ്പസ്തോലനാണ്? ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഏത് അപ്പസ്തോലനാണ് റോമായിലെ സഭ സ്ഥാപിച്ചത്? ആ ആ പറയൂ 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 പറ പത്രോസ് അല്ലേ? ആ ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. പിന്നെ ഏത് അപ്പസ്തോലനാ? ഇനി 11 ഓപ്ഷൻസ് ഉണ്ട്. ആ 11 ഓപ്ഷൻസ് പറഞ്ഞ് സമയം കളയുന്നില്ല, 11 പറഞ്ഞാലും തെറ്റും. ആ അതായത് റോമായിലെ സഭ സ്ഥാപിച്ചത് ആരാണ് എന്ന് അറിയണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 2 എടുക്കുക. അപ്പസ്തോല പ്രവർത്തനം 2 5 വാക്യം വായിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:5 തിരുവചനം വായിക്കാം. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ചു കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദായിലും കപ്പദോക്കിയയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും എന്ത് 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 റോമായിൽ നിന്നുള്ള സന്ദർശകരും മതി. പത്രോസ് അപ്പസ്തോലൻ തന്റെ കന്നി പ്രസംഗം നടത്തുമ്പോൾ അപ്പസ്തോല പ്രവർത്തന 2 മാളികമുറിയിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടായ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് അപ്പസ്തോലനായ പത്രോസ് 11 പേരോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് വ്യത്യസ്ത ജനപദങ്ങളിൽ നിന്ന് വന്ന വിവിധ ജനവിഭാഗങ്ങൾ താന്താങ്ങളുടെ മാതൃഭാഷയിൽ അപ്പസ്തോലന്മാർ പ്രസംഗിക്കുന്നത് കേട്ടു. അങ്ങനെ താന്താങ്ങളുടെ മാതൃഭാഷയിൽ ദൈവസ്വരം കേട്ട കൂട്ടത്തിൽ റോമായിൽ നിന്ന് വന്ന യഹൂദരായ സന്ദർശകർ ഉണ്ടായിരുന്നു. പത്രോസ് അപ്പസ്തോലന്റെ പ്രസംഗം കഴിയുമ്പോൾ അതിൽ 3000 പേർ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ റോമായിൽ നിന്ന് വന്ന ഏതാനും പേർ ഈ 3000 അവർ മടങ്ങിപ്പോയി സ്ഥാപിച്ച സഭയാണ് റോമായിലെ സഭ. മനസ്സിലായോ? റോമാ സഭ സ്ഥാപിച്ചത് ആരാണ്? പന്തക്കുസ്ത തിരുനാളിൽ റോമായിൽ നിന്ന് വന്ന സന്ദർശകര് പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞ പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് ഉണ്ടായ സഭയാണ് റോമായിലെ സഭ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ പൗലോസ് അപ്പസ്തോലൻ സ്ഥാപിച്ച സഭയല്ല. അപ്പൊ ഈ സഭയോട് പൗലോസ് അപ്പസ്തോലനോടുള്ള അപ്പസ്തോലനുള്ള താല്പര്യം എന്താണ്? ഇതാണ് എന്തിനാണ് ഇവർക്ക് ലേഖനം എഴുതുന്നത്? അദ്ദേഹം സ്ഥാപിച്ച സഭയല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഈ സഭയെക്കുറിച്ച് ചില വാർത്തകൾ കേട്ടു. ഈ സഭയെക്കുറിച്ച് കേട്ട ചില വാർത്തകൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അതാണ് ഈ ലേഖനം എഴുതാനുള്ള കാരണം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു പൗലോസ് അപ്പസ്തോലൻ നടത്തിയ 3 പ്രേഷിത യാത്രകളിൽ 3 യാത്രയിൽ റോമായിൽ ചെന്ന് സീസറിനോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു. ജെറുസലേമിൽ വെച്ച് അഗ്രിപ്പാ രാജാവ് ബന്ധിക്കുമ്പോൾ, അഗ്രിപ്പാ രാജാവ് വെറുതെ വിടാൻ ഉദ്യമിക്കുമ്പോൾ, ജെറുസലേമിൽ വെച്ച് പൗലോസിനെ ബന്ധനസ്ഥനാക്കിയ അഗ്രിപ്പാ രാജാവ് പൗലോസിനെ വെറുതെ വിടാനായി തുനിയുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് അഗ്രിപ്പാ രാജാവിനോട് പറഞ്ഞു, എനിക്കൊരു അപ്പീലുണ്ട്, എനിക്ക് സീസറിന് അപ്പീൽ കൊടുക്കണം. സീസറിന് അപ്പീൽ കൊടുക്കണമെന്ന് പറഞ്ഞു വെറുതെ വിടാൻ, ഈ കുറ്റവാളിയെ വെറുതെ വിടാൻ രാജാവ് തീരുമാനിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്, ഇല്ല എന്നെ വെറുതെ വിടണ്ട, എനിക്ക് അപ്പീൽ കൊടുക്കാൻ റോമിൽ പോകണം. അദ്ദേഹത്തിന് റോമായിലെത്തി സുവിശേഷം പ്രസംഗിക്കാനുള്ള കുറുക്കുവഴിയായിരുന്നു, ടെക്നിക്കായിരുന്നു, സൂത്രമായിരുന്നു അത്. അപ്പൊ അഗ്രിപ്പാ രാജാവ് പറയുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തില്, ഇവൻ അപ്പീലിന് ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവനെ വെറുതെ വിടാമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പൗലോസ് അപ്പസ്തോലൻ ചെങ്ങലയിട്ട കൈകളുമായി പട്ടാളക്കാരുടെ കാവലിൽ റോമായിൽ എത്തിച്ചേരുന്നത്. പിന്നീടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ആഗ്രഹമായിരുന്നു, റോമായിൽ എത്തണം, റോമാ സഭയെ സന്ദർശിക്കണം, അവിടെ സുവിശേഷം പ്രസംഗിക്കണം, അവിടുന്ന് സ്പെയിനിലേക്ക് പോകണം, അങ്ങനെ ആ യാത്ര അവസാനിച്ച് അവിടെ മരിക്കണം. അതായിരുന്നു അപ്പസ്തോലനെ പൗലോസിന്റെ പ്രേഷിത യാത്രയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി. എന്നാൽ അദ്ദേഹം സ്പെയിനിലെത്തിയോ നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം റോമായിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് പാരമ്പര്യം. എന്തു ആവട്ടെ, റോമിലെത്തി കൊല്ലപ്പെടുന്നതിന് മുമ്പ് റോമാസഭയെ കാണാൻ അതീവ ആഗ്രഹമുണ്ടായ സമയത്ത് അദ്ദേഹം എഴുതിയ ലേഖനമാണ് എന്ന ഒരു അഭിപ്രായമുണ്ട്. അത് കുറേയൊക്കെ ശരിയാണ്, പൂർണ്ണമായി ശരിയല്ല, കുറേയൊക്കെ ശരിയാണ്. ആഗ്രഹം കൊണ്ട് എഴുതി അതല്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് റോമാലേഖനത്തിന്റെ ഉള്ളടക്കം മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട കാര്യം, എന്തിന് അദ്ദേഹം ഇത് എഴുതി, അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതാണ്, ഈ റോമാസഭ സ്ഥാപിച്ചത് മാനസാന്തരപ്പെട്ട യഹൂദരാണ്. അത്ര മനസ്സിലായോ? മാനസാന്തരപ്പെട്ട യഹൂദരാണ് റോമാസഭ സ്ഥാപിച്ചത്. അത്ര മനസ്സിലായോ? അപ്പൊ ഇപ്പോ റോമാസഭയിലുള്ള അംഗങ്ങൾ യഹൂദരാണോ വിജാതീയരാണോ, യഹൂദരാണോ ഗ്രീക്കുകാരാണോ? ഇപ്പോൾ റോമാസഭയിലെ അംഗങ്ങൾ യഹൂദരാണോ ഗ്രീക്കുകാരാണോ? ആരാണ്? യഹൂദർ. കാരണം യഹൂദരു മാനസാന്തരപ്പെട്ടവരാണ് ഈ സഭ സ്ഥാപിച്ചത്. അങ്ങനെ യഹൂദരുടെ ആധിപത്യത്തിൽ ഈ സഭ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, യഹൂദ ക്രിസ്ത്യാനികൾ വളരെ ശ്രദ്ധിക്കണം, യഹൂദ ക്രിസ്ത്യാനികളാണ് ഈ സഭയുടെ ലീഡേഴ്സ്, നേതാക്കന്മാർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ പേര് ക്ലോഡിയസ്, ക്ലോഡിയസ് ക്ലൗദിയൂസ്. അപ്പം ഈ ക്ലോഡിയസ് എന്ന് പറയുന്ന എംപറർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉത്തരവിതാണ്, റോമിലുള്ള എല്ലാ യഹൂദരും റോമാ വിട്ടു പോകണം. ആരാണ്? ആരുടെ കൽപ്പനയാണ്? ക്ലോഡിയസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കൽപ്പന. അത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വിശദാംശം അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായത്തിൽ കാണാം. അതെടുക്കാം. അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആക്ട്സ് 18:1 ഓൺവേർഡ്സ് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 1 മുതൽ വായിക്കാം. ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കോറിന്തോസിൽ എത്തി. അവൻ പോന്തസുകാരനായ അക്വീല എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി. അവൻ തന്റെ ഭാര്യയായ പ്രിസില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസിന്റെ കൽപ്പന ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോ റോമാസഭയിലെ യഹൂദ ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന റോമാസഭയില് ഒരു പ്രത്യേക പ്രതിസന്ധി ഉണ്ടാവുകയാണ്. പ്രതിസന്ധി ഇതാണ്, റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, എല്ലാ യഹൂദരും എത്രയും പെട്ടെന്ന് റോമ വിട്ടുപോകണം. അപ്പൊ അങ്ങനെ റോമ വിട്ടുപോയ യഹൂദരുടെ കൂട്ടത്തിലുള്ളതാണ് ആര്? അക്വീല, പ്രിസില്ല. ഒരു കോറിന്തിലെത്തി. ഇങ്ങനെ റോമാസഭയിലെ പ്രഗത്ഭരും നേതാക്കന്മാരും അംഗങ്ങളും എല്ലാം റോമ വിട്ടുപോയി. ഇപ്പൊ റോമാസഭയിലാകെയുള്ളത് പഴയ യഹൂദ ക്രിസ്ത്യാനികൾ സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വന്ന കുറച്ച് ഗ്രീക്കുകാര്, കുറച്ച് യഹൂദരാണ് ഇപ്പോൾ റോമാസഭയിലുള്ളത്. ഇത് സെക്കൻഡ് ഫേസ് ആണ്. ആദ്യത്തെ ഫേസ് റോമാസഭയിലെ അംഗങ്ങൾ ആരാണ്? യഹൂദ ക്രിസ്ത്യാനികൾ. സെക്കൻഡ് ഫേസ് റോമാസഭയിലെ അംഗങ്ങൾ ആരാണ്? ഗ്രീക്കുകാരല്ലെങ്കിൽ വിജാതീയർ, വിജാതീയ ക്രിസ്ത്യാനികൾ. ഇനി ക്ലോഡിയസിന്റെ കാലം കഴിഞ്ഞ് ഫോർ സം ഇക്കണോമിക് റീസൺസ് അടുത്തു വന്ന ചക്രവർത്തി, ചില സാമ്പത്തികമായ കാരണങ്ങളെ പ്രതി അടുത്തു വന്ന ചക്രവർത്തി, അങ്ങനെ നിങ്ങൾക്കറിയാം, വീണ വായിച്ച ആള് നീറോ. റോമാനഗരം കത്തിയിരിക്കുമ്പോൾ വീണ വായിച്ച ആളാണ് നീറോ. അപ്പോ ഈ നീറോ ചക്രവർത്തിയാണ് ക്ലോഡിയസ് കഴിഞ്ഞു വരുന്ന ചക്രവർത്തി. നീറോ ചക്രവർത്തിയുടെ കാലത്ത് യഹൂദന്മാര് കച്ചവടക്കാരാണ്. കച്ചവടക്കാരെല്ലാം നാട് വിട്ടു പോയപ്പോ സാമ്പത്തിക നില തകരാറിലായി എന്ന് മനസ്സിലായപ്പോ നീറോ ചക്രവർത്തി നാട് വിട്ടുപോയ യഹൂദരെ എല്ലാം തിരിച്ചു വിളിച്ചു. കേൾക്കുന്നുണ്ടോ? ഇപ്പോ തിരിച്ച് യഹൂദന്മാരെത്തി. ഇപ്പോ റോമാസഭയിൽ ആരൊക്കെയുണ്ട്? ഫേസ് 3. യഹൂദരും ഉണ്ട്, ഗ്രീക്കുകാരും ഉണ്ട്. പക്ഷെ മടങ്ങി വന്ന യഹൂദരെ നേതൃസ്ഥാനത്ത് പരിഗണിക്കാൻ വിജാതീയ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് ആയി. ആദ്യം ആരാണ് സഭ സ്ഥാപിച്ച നേതാക്കന്മാര്? പിന്നീട് ആ സഭയിൽ വിജാതീയര് ചേർന്നു. യഹൂദര് വിട്ടുപോയപ്പോ നേതൃസ്ഥാനത്തേക്ക് ആരെത്തി? വിജാതീയരെത്തി. വിജാതീയരെത്തി കഴിഞ്ഞപ്പോ പിന്നീട് അടുത്ത ഫേസില് യഹൂദന്മാര് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോ ഇപ്പോ നേതൃത്വത്തിലുള്ള വിജാതീയ ക്രിസ്ത്യാനികൾ ഒരു 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 പ്രബോധനം അവരോട് നടത്താൻ തുടങ്ങി. ആ പ്രബോധനം ഇതാണ്, അതായത് യഹൂദന്മാരെ ദൈവം എന്നേക്കുമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. സുവിശേഷം വിജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യഹൂദന്മാർക്ക് വലിയ സ്ഥാനം, അതുകൊണ്ട് സ്ഥാനമൊന്നും യഹൂദന്മാർ പറയണ്ട. അപ്പൊ കോൺഫ്ലിക്റ്റ് ആയി. പൗലോസ് അപ്പസ്തോലന് റോമാസഭയിലെ വിവരങ്ങൾ കിട്ടാൻ പല വഴികളുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന പലരും ഉണ്ട്. നമ്മൾ 16 അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലന്റെ പരിചയക്കാരെ മുഴുവൻ കാണും റോമാസഭയിലെ. ശ്രദ്ധിക്കുക. അപ്പൊ ഈ വിവരം അക്വിലായ അദ്ദേഹത്തിന് പരിചയമുണ്ട്, പ്രിശില്ലായ അദ്ദേഹത്തിന് പരിചയമുണ്ട്, അതുപോലെ തന്നെ റൂഫസിനെ പരിചയമുണ്ട്, ഒത്തിരി പേരെ പരിചയമുണ്ട്. അങ്ങനെ പരിചയമുള്ള ആളുകളെല്ലാം പൗലോസ് അപ്പസ്തോലനോട് പല വിധത്തിൽ അറിയിച്ചുകൊണ്ടിരുന്നു റോമാസഭയിൽ ഇപ്പോൾ ഈ പ്രശ്നമാണ്. അങ്ങനെ യഹൂദനും വിജാതീയരും യഹൂദരും ഗ്രീക്കുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി അയച്ച ലേഖനമാണ് റോമാലേഖനം. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ നിങ്ങൾ ആവർത്തിച്ച് കാണും യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, യഹൂദനും പിന്നെ, മനസ്സിലായോ? നിങ്ങൾ ഈ ലേഖനം വായിക്കുമ്പോൾ എപ്പോഴും സംശയം വരും, ഇതെന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? യഹൂദനും ഗ്രീക്കുകാരനും, യഹൂദനും ഗ്രീക്കുകാരനും. അപ്പൊ അതുകൊണ്ട് എന്നേക്കുമായി ദൈവം യഹൂദരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ ദൈവപദ്ധതിയുടെ ഭാഗമാണ്. അവർ മടങ്ങി വരും. യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പ് യഹൂദന്റെ തിരിച്ചു വരവുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ 9, 10, 11 അധ്യായങ്ങളാണ് റോമാലേഖനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. എന്നാൽ പരമ്പരാഗതമായിട്ട് റോമാലേഖനം പഠിപ്പിച്ചു വന്ന അനേകം ആളുകൾ റോമർ 1 മുതൽ 8 വരെ പഠിപ്പിക്കൂ, 9, 10, 11 വിടും. എന്താ കാര്യം എന്നറിയാം? ഇതറിയാത്തത് കൊണ്ടാണ്. എന്തിനാണ് എഴുതിയതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതിന് ബന്ധമില്ലാന്ന് തോന്നുന്നു. 1 മുതൽ 8 വരെ ഒരേ കാര്യം പറഞ്ഞിട്ട് 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദരുടെ കാര്യം പറയുന്നു, വിജാതീയർ, ഇതൊക്കെ എന്തിനാണെന്ന് പിടികിട്ടാത്തവര് എന്ത് ചെയ്യും? റോമാലേഖനത്തെ 1 മുതൽ 8 വരെ പഠിപ്പിച്ച് അവസാനിപ്പിക്കും. പറഞ്ഞു ഹല്ലേലൂയാ. പറഞ്ഞു ഹല്ലേലൂയാ. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, റോമാലേഖനം അറിയണമെങ്കിൽ 9, 10, 11 വായിക്കാതെ മുൻപും പിൻപുമുള്ള ഭാഗങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനെഴുതി? യഹൂദരും ഗ്രീക്കുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ അപ്പസ്തോലനായ പൗലോസ് ഇത് എങ്ങനെ, എന്താ, എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് അവസാനിക്കുക എന്നൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. അത് എന്താണ് അദ്ദേഹം അത് അങ്ങനെ എഴുതുമ്പോൾ ഈ പ്രശ്നം മാറുമോ, പ്രശ്നം മാറുന്ന എങ്ങനെയാണ്, അതെല്ലാം പിന്നീട് വിശദീകരിക്കാം. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാല് പിന്നെ ഇല്ലാതാവും. എഴുന്നേറ്റ് നിൽക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. അപ്പോ റോമാലേഖനത്തിന്റെ ആമുഖം എന്തിനെ എഴുതപ്പെട്ടു? വ്യക്തമായോ? യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും തമ്മിൽ നിലവിലിരുന്ന ആ അനൈക്യത്തെ അഭിസംബോധന ചെയ്യാൻ എഴുതപ്പെട്ട ഗ്രന്ഥം. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പശ്ചാത്തലം. അതുകൊണ്ടാണ് യഹൂദരെയും വിജാതീയരെയും എടുത്തെടുത്തെടുത്ത് ഈ ലേഖനത്തിൽ പല ആവർത്തി പരാമർശിക്കുന്നതിൻ്റെ കാരണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വരുന്ന സമയത്ത് പറയാം. ഇപ്പം നമുക്ക് അതിൻ്റെ ആ അകത്തോട്ട് സാമ്പിളിൽ അതിൻ്റെ ഒരു സാമ്പിൾ ടേസ്റ്റ് കിട്ടാൻ ലേഖനത്തിനകത്തേക്ക് കയറുകയാണ്. വായിക്കാം, 1 റോമാലേഖനം 1:1 വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത് മതി. അതായത് യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ചില കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കും. 1, അപ്പസ്തോലനായ പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്നാണ്. മലയാളത്തിൽ ശരിക്കുമുള്ളത് അടിമയെന്നാണ്, സ്ലേവ് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ അടിമയും അടിമയെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പസ്തോലന്മാരെല്ലാം തങ്ങളെ തന്നെ വിശദീകരിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ആ യേശു ക്രിസ്തുവിൻ്റെ അടിമ. ഉദാഹരണത്തിന് യൂദാസിൻ്റെ ലേഖനം, യൂദാസിൻ്റെ ലേഖനം 1 വാക്യം വായിക്കാം. യൂദാസിന്റെ ലേഖനം 1 വാക്യം വായിച്ചേ. യേശു ക്രിസ്തുവിൻ്റെ സ്ക്രീനെ കണ്ടില്ലെങ്കിൽ സ്ക്രീനെ നോക്കിയോ. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ ഇനി യാക്കോബിൻ്റെ ലേഖനം 1:1 യാക്കോബിൻ്റെ ലേഖനം 1:1 വായിച്ചേ. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദാസൻ, സെർവന്റ് അല്ല, സ്ലേവാണ്, സ്ലേവാണ്, അടിമ എന്നാണ്, അടിമ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പസ്തോലന്മാർ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും തങ്ങൾ ആരാണ്? യേശുക്രിസ്തുവിന്റെ അടിമയാണ്, അടിമ. നമ്മള് ശ്രദ്ധിക്കുക, നമ്മൾ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ചപ്പോൾ ഒരടിമത്വത്തിൽ നിന്നും വിമോചിപ്പിക്കപ്പെട്ടു. ഏതടിമത്വത്തിൽ നിന്ന്? സാത്താന്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയപ്പോൾ നാം ഒരടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്നവൻ ഇനി അടിമയാണോ? അടിമയാണോ? അതെ. ഒരടിമത്വത്തിൽ നിന്ന് മറ്റൊരടിമത്വത്തിലേക്കുള്ള യാത്രയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പാപത്തിന്റെയും സാത്താന്റെയും അടിമത്വത്തിൽ നിന്ന് നാം ആരുടെ അടിമകളായി മാറുന്നു? ഒരു സംശയം വേണ്ട, പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കണ്ട. ഇത് അതായത് നമ്മൾ യേശുവിന്റെ അടിമകളായി മാറുന്നു. അതുകൊണ്ടാണ് അപ്പസ്തോലനെ പൗലോസ് പറയുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ദൈവമക്കൾക്ക് തൻ്റെതായ ഇഷ്ടങ്ങളില്ല, ഇഷ്ടങ്ങളില്ല. ആരുടെ ഇഷ്ടമാണത്? അത് ഈശോയുടെ ഇഷ്ടം. നമുക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും, യേശുവിന്റെ ഇഷ്ടം. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. യേശുവിന്റെ ഇഷ്ടം ഞാൻ നിങ്ങൾ പറയട്ടെ. അതായത് ഇപ്പോ ദൈവമക്കൾ, ദൈവവേല ചെയ്യുന്നവർ, സുവിശേഷകര്, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട്, എനിക്കും നിങ്ങൾക്കും സുവിശേഷകര്, ദൈവവേലക്കാരെന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങള് ഇല്ല. ഒരു സംശയം വേണ്ട, നമ്മുടേതായ ഇഷ്ടങ്ങള് ഇല്ല. അതായത് നമ്മൾ എവിടെ പോകണം, എന്തു ചെയ്യണം, ഇതൊക്കെ ആര് തീരുമാനിക്കും? യേശു തീരുമാനിക്കണം. പറഞ്ഞു ഹാലേലുയാ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം, സ്വന്തം ഇഷ്ടങ്ങളെ യേശുവിന്റെ മുമ്പിൽ അടിയറവ് വെച്ച ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലാത്തവരെ വിശ്വസിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവിന്റെ അടിമയാണെങ്കിൽ ആ ആളെ നിങ്ങൾക്ക് വിശ്വസിക്കാം, കാരണം അയാൾ യേശു പറഞ്ഞതേ ചെയ്യൂ. പറഞ്ഞു ഹാലേലുയാ, പറഞ്ഞു ഹാലേലുയാ. അയാൾ ആരെയും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി വഞ്ചിക്കില്ല. അയാൾ ആരോടും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നിങ്ങൾ 10 ലക്ഷം രൂപ തരിക എന്ന് പറയില്ല. പറഞ്ഞ ഹാലേലുയാ, പറയില്ല. മനസ്സിലായി? യേശുവിന്റെ അടിമകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവർക്ക് അവരുടെ ഇഷ്ടമില്ല. പറഞ്ഞ ഹാലേലുയാ. അപ്പൊ എനിക്ക് എന്നോട് മനുഷ്യർക്ക് പ്രയാസം തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, അച്ഛാ ഞങ്ങളുടെ പള്ളി വരൂ, ഞങ്ങളുടെ ഇടവക വരൂ, ഞങ്ങളുടെ കൺവെൻഷൻ നടത്തൂ, ഈ കൺവെൻഷന് വരൂ. എനിക്ക് എല്ലായിടത്തും അനിഷ്ടമാണ്. എനിക്ക് അമേരിക്ക പാൻ ഇഷ്ടമാണ്, ഓസ്ട്രേലിയ പാൻ ഇഷ്ടമാണ്, ആഫ്രിക്ക പാൻ ഇഷ്ടമാണ്, ഛത്തീസ്ഗഡ് പാൻ ഇഷ്ടമാണ്, തിരുവനന്തപുരത്ത്. എനിക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ എവിടെ എന്നൊരു ചോദ്യമേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ തന്ന ഒരു വലിയ ബോധ്യം എന്നറിയാം, ആത്മാവ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ആത്മാവ്, യൂറോപ്യൻ ആത്മാവ്, ഏഷ്യൻ ആത്മാവ് എന്ന് വല്ലതും ഉണ്ടോ? ആത്മാവിന് അങ്ങനെ ആഫ്രിക്കൻ ആത്മാ സുവിശേഷം പ്രസംഗിക്കാൻ ആഫ്രിക്കയിൽ പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? കാരണം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിന് ആത്മാവെന്നേ ഉള്ളൂ. ആഫ്രിക്കൻ ആത്മാവ്, ഏഷ്യൻ ആത്മാവ്, ഓസ്ട്രേലിയൻ ആത്മാവ് എന്നൊന്നും ഇല്ല. അപ്പൊ ഒരു സുവിശേഷ വേലക്കാരന് ഒരാത്മാവിനോട് പറഞ്ഞാൽ മതി, അത് എവിടെ എന്നൊന്നും പ്രശ്നമല്ല. പറഞ്ഞു ഹാലേലുയാ. മനസ്സിലായില്ലേ? അതിപ്പോ അമേരിക്കയിലെ അറ്റ്ലാന്റയിലോ അമേരിക്കയിലെ വാഷിംഗ്ടണിലോ പറയണമെന്നൊന്നും ഇല്ല. അത് പൂന്തുറയിലും പുല്ലച്ചിറയിലും പറഞ്ഞാലും മതി, കാരണം അവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ആരാണ്? ആത്മാവാണ്. പറഞ്ഞു ഹാലേലുയാ. അപ്പൊ അങ്ങനെയുള്ള ആത്മ ദൈവത്തിന് ആത്മാവേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ചോയ്സ് ഒന്നുമില്ല. ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ നമ്മള് അവിടെ പ്രഘോഷിക്കണം. പക്ഷെ അത് ആര് പറയണം? അതാ പ്രശ്നം. അത് യേശു പറഞ്ഞാൽ പോവും. പറഞ്ഞു ഹാലേലുയാ. യേശു പറഞ്ഞാൽ പോവും, അത് എവിടെയും പോവും. ഏത് പാതാളത്തിലും പോവും, നരകത്തിൽ പോകാൻ പറഞ്ഞാലും പോവും. പറഞ്ഞു ഹാലേലുയാ. പക്ഷെ യേശു പറയണം. അപ്പൊ ഒത്തിരി പേര് പിണങ്ങുന്ന എന്തുണ്ടെന്നല്ലയോ, അച്ഛൻ ഞങ്ങൾ എത്ര കൊല്ലമായിട്ട് വിളിക്കുകയാണ്, പൊന്നു മക്കളെ നിങ്ങൾ മുട്ടേ നിക്ക്, മധ്യസ്ഥം പ്രാർത്ഥിക്ക്, സുവിശേഷകരെ ദൈവം കൊണ്ടുവരും. പറഞ്ഞു ഹാലേലുയാ. പറ്റില്ല, മനസ്സിലായോ? അല്ല ഇങ്ങനെ ഇങ്ങനെ കാശ് വീശി കാണിച്ചാലൊന്നും ദൈവമക്കൾ വരുത്തില്ല. പറഞ്ഞു ഹാലേലുയാ. വരുന്നവരുണ്ടാവും, പക്ഷെ ഇങ്ങനെ കാശ് കാണിച്ചാലൊന്നും ദൈവത്തിന്റെ മക്കൾ പോവില്ല. പറഞ്ഞു ഹാലേലുയാ.
മനസ്സിലായോ? മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താൽ, സമ്മാനങ്ങൾ കൊടുത്താൽ, ഗിഫ്റ്റുകൾ കൊടുത്താൽ വീഴുന്നവരുണ്ടായിരിക്കും. പറഞ്ഞ ഹാലേലൂയ, പറഞ്ഞ ഹാലേലൂയ. യേശു പറയണം, യേശു
പറഞ്ഞ ഹല്ലേലൂയ.
അപ്പൊ ഇതായിരുന്നു പൗലോസ്, അപ്പസ്തോലനായ പൗലോസ് ലീഗ. അദ്ദേഹം പറയണം, യേശു ക്രിസ്തുവിന്റെ അടിമ. ആ വാക്ക് നിങ്ങൾ പറ, യേശു ക്രിസ്തുവിന്റെ അടിമ. അടിമയാണ്, അടിമ. യേശു ക്രിസ്തുവിന്റെ അടിമ. എല്ലാ അർത്ഥത്തിലും അടിമ, എല്ലാ അർത്ഥത്തിലും അടിമ. യേശുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് സ്വാതന്ത്ര്യം, തൻ്റെതായ ഇഷ്ടങ്ങൾ, തൻ്റെതായ തീരുമാനങ്ങൾ, അടിമ. അതുകൊണ്ട് എല്ലാ ദൈവവേലക്കാരും ആരാണ്? യേശുവിന്റെ അടിമ. അടിമയ്ക്ക് അവകാശവാദങ്ങളില്ല, അടിമയ്ക്ക് സമരം ചെയ്യാനൊന്നും പറ്റില്ല. അടിമ. പറഞ്ഞ ഹാലേലൂയ, പറഞ്ഞ ഹാലേലൂയ. യേശു ക്രിസ്തു എന്ത് പറയുന്നോ അതനുസരിക്കുന്ന അടിമ. ഇതായിരുന്നു പൗലോസ്. അപ്പൊ സ്തോലന്മാരെല്ലാം അങ്ങനെ ആയിരുന്നു. നിങ്ങൾ ഓർക്കണം, യാക്കോബും യൂദായും യേശുവിന്റെ കസിൻസ് ആണ്. അതറിയാവോ? ലേഖനം എഴുതി യാക്കോബും, ലേഖനം എഴുതി യൂദായും യേശുവിന്റെ കസിനാണ്, ബന്ധുവാണ്, കസിനാണ്. അവരും യേശുവിന്റെ ആരാന്നാ പറയുന്നത്? അടിമ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ക്രിസ്തുവിന്റെ അടിമകളായി തീർന്നു. ഒരു വചനം വായിക്കേ, റോമാലേഖനത്തിന്റെ ആറാമത്തെ അധ്യായം, റോമാലേഖനത്തിന്റെ ആറാമത്തെ അധ്യായം, റോമാലേഖനത്തിന്റെ ആറാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ആദ്യം തൊട്ട് വായിക്കേ, 15 മുതൽ വായിക്കേ. റോമർ 6:15 മുതൽ, അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള അടിമകളെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന്, കണ്ടോ, ക്രിസ്തുവിന് അടിമകളായി മാറി. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ യേശുവിന്റെ ആരാണ്? അടിമകളാണ്. യേശുവാണ് മാനദണ്ഡം, യേശു പറയുന്നതാണ് നിയമം. പറഞ്ഞേ ഹാലേലൂയ, പറഞ്ഞേ ഹാലേലൂയ. യേശു പറയുന്നതാണ് നിയമം. വളരെ ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങൾ ഈ വേൾഡ് വ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? വേൾഡ് വ്യൂ, ലോകവീക്ഷണം കേട്ടിട്ടുണ്ടോ? വേൾഡ് വ്യൂ എന്നാണ് വേൾഡ് വ്യൂ. അതായത് ഒരു ഒരു ലോകത്തെ നോക്കിക്കാണുന്ന കണ്ണാടിയുടെ പേരാണ് വേൾഡ് വ്യൂ. ശ്രദ്ധിച്ച് കേൾക്കുക, ലോകത്തെ നോക്കിക്കാണുന്ന കണ്ണാടിയുടെ പേരാണ് ലോകവീക്ഷണം, വേൾഡ് വ്യൂ. അതായത് ഒരു പ്രത്യേക, ഇപ്പോൾ ഒരു നിരീശ്വരവാദി, നിരീശ്വരവാദിക്ക് ഒരു വേൾഡ് വ്യൂ ഉണ്ട്, ലോകത്തെ നോക്കിക്കാണുന്ന ഒരു കണ്ണാടിയുണ്ട്. ആ ലോകവീക്ഷണത്തിനകത്ത് ചില കാര്യങ്ങൾ ഉൾപ്പെടും. എന്തൊക്കെയാണെന്നറിയാം? ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് വേൾഡ് വ്യൂവിനകത്ത് വരുന്നതാണ്. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. രണ്ട്, മനുഷ്യനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്. മൂന്ന്, സത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നാല്, ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് വേൾഡ് വ്യൂ, ലോകവീക്ഷണം, ലോകവീക്ഷണം. ക്രിസ്ത്യാനിയുടെ വേൾഡ് വ്യൂ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ക്രിസ്ത്യാനിയുടെ ദൈവം പിതാവ് പുത്രം പരിശുദ്ധാത്മാവ്. ക്രിസ്ത്യാനിയുടെ ദൈവം യേശു, യേശു. അപ്പൊ ലോകവീക്ഷണം, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യേശു. മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, മനുഷ്യൻ എങ്ങനെയാവണം, ആരെ നോക്കിയാൽ പറ്റും? യേശുവിനെ. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് യേശു. സത്യത്തെക്കുറിച്ച്, എന്താണ് സത്യം? യേശു. അപ്പൊ ക്രിസ്ത്യാനിയുടെ വേൾഡ് വ്യൂവിൽ സത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യേശു. എങ്ങനെ ജീവിക്കണം? ധാർമ്മികത, യേശുവിനെ പോലെ ജീവിക്കണം. അപ്പോ ക്രിസ്ത്യാനിയുടെ ലോകവീക്ഷണം സമം യേശു, യേശു. പറഞ്ഞേ ഹാലേലൂയ. അതായത് നമുക്ക് സത്യം യേശുവാണ്, യേശു ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത്? ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എങ്ങനെയാണ് ഒരാൾ സംസാരിക്കേണ്ടത്? ആരെ നോക്കണം? യേശു. എങ്ങനെയാണ് പെരുമാറ? ആരെ നോക്കണം? യേശുവിനെ നോക്കണം. യേശുവാണ് നമ്മുടെ ലോകവീക്ഷണം. യേശുവിനെ നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യേശുവിനെ നോക്കിയാണ് സഞ്ചരിക്കുന്നത്. യേശുവാണ് നമ്മുടെ ആധാരം. യേശുവാണ് നമ്മുടെ ആദർശം. യേശുവാണ് നമ്മുടെ അടിത്തറ. യേശുവാണ് നമ്മുടെ ആദർശ രൂപം. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക, ആ യേശുവിന്റെ അടിമകളാണ് നമ്മൾ. ഇന്നിവിടെ വെച്ച് അത് കർത്താവിനോട് പറയണം, ഞങ്ങൾ നിന്റെ അടിമകളാണ്, അടിമകളാണ്. അത് നമ്മൾ ഒരു ഒരു അതിനെ ഒന്ന് അത് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി വല്ലവരും വല്ലോ ആരും ഒന്നും പറയാം. ആരും പറഞ്ഞാലിപ്പോൾ എന്ത്? ഞങ്ങൾ യേശുവിൻ്റെ അടിമകളാണ്, അടിമകൾ. ഞങ്ങളുടെ സർവ്വസ്വാതന്ത്ര്യങ്ങളും ഞങ്ങൾ ആർക്ക് അടിയറ വച്ചിരിക്കുന്നു? യേശുവിന് അടിയറ വച്ചിരിക്കുന്നു. യേശുവാണ് ഞങ്ങളുടെ ആദർശം. യേശുവാണ് ഞങ്ങളുടെ രാജാവ്. യേശുവാണ് ഞങ്ങളുടെ ഭരണകർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനൊരു ഒരു ഒരു വ്യക്തിപരമായ സാക്ഷ്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെയുള്ള ഒരാളോട് ഞാൻ പറയുമായിരുന്നു, കർത്താവാണ് നമ്മുടെ രാജാവെങ്കിൽ, കർത്താവാണ് നമ്മുടെ രാജാവെങ്കിൽ, കർത്താവാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ, നമ്മൾ ദൈവത്തിന് വിധേയമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ കർത്താവിന് അടിയറ വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അടുത്തയാഴ്ച എന്ത് ചെയ്യണം? അടുത്തയാഴ്ച എവിടെ പോകണം? അടുത്തയാഴ്ച എങ്ങനെ കാര്യങ്ങൾ നടക്കണം? ഇതെല്ലാം കൃത്യമായിട്ട് ഈ രാജാവ് കണക്ക് കൂട്ടി പദ്ധതിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ ഇന്നിപ്പോ ഇത് കഴിഞ്ഞ് 4 മണിക്ക് എയർപോർട്ടിന് പോകണം, ഹൈദരാബാദിന് പോകണം, നാളെ കൺവെൻഷൻ നടക്കണം അവിടെ. അപ്പോൾ പോകണം. വൈകുന്നേരം ഏത് വണ്ടിക്ക് പോകും? എയർപോർട്ട് വരെ ഏത് വണ്ടിക്ക് പോകും? പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. ഏത് കാറിനാണ് എയർപോർട്ടിൽ പോകേണ്ടത്? ഇപ്പോൾ ആരും ചോദിക്കണം, എന്നോട് ആരും ചോദിക്കണം, അച്ഛാ വണ്ടിക്ക് ഏത് വണ്ടിക്ക്? അറിഞ്ഞുകൂടാ. അതൊരു 3 മണിയാകുമ്പോൾ റെഡിയാവും. 4 മണിക്ക് പോകേണ്ട വണ്ടി 3 മണിയാകുമ്പോൾ വണ്ടിയില്ല, അഞ്ഞിട്ടൊന്നുമില്ല. അത് ആര് വരണം, ആര് കൊണ്ടുവിടണം, ഇതെല്ലാം അതെല്ലാം കറക്റ്റായിട്ട്, അതെല്ലാം കൃത്യമായിട്ട് കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് പ്ലാൻഡാണ്. ഒന്നും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, എല്ലാം കൃത്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അടുത്ത ഇടയിലെല്ലാം ഈ ട്രെയിൻ യാത്രയാണ്. ദൂരെ ആയതുകൊണ്ട് മറ്റേ കാറിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വയ്യ, പ്രായമായി, വയസ്സനായി. അപ്പോൾ അതുകൊണ്ട് പഴയ പോലൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ടിക്കറ്റ് എടുക്കണം. നമ്മുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നും നേരത്തെ കൂട്ടി ആലോചിച്ച് അടുത്ത മാസത്തേക്കുള്ളത് ഒന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ മാറും, ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അവസാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പെട്ടെന്ന് പോയി ചോദിച്ചാൽ ടിക്കറ്റ് കിട്ടുമോ? കിട്ടത്തില്ല. പ്രത്യേകിച്ച് യാത്ര ചെയ്ത് കടന്നൊക്കെ പോകാനാണെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അതുകൊണ്ട് ഈ ട്രെയിൻ യാത്രകളുടെ സമയമായപ്പോൾ ഒരു തിരുവനന്തപുരത്തുള്ള റെയിൽവേയിലെ ഒരു TTRനെ കർത്താവ് ജ്ഞാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എപ്പോൾ ടിക്കറ്റ് വേണേലും പറഞ്ഞാൽ മതി. പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ടിക്കറ്റിനെ കുറിച്ച് ഒരാഗ്രഹതയില്ല. ഇപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് ട്രെയിനെങ്കിലും ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞാലും മതി, ടിക്കറ്റ് കിട്ടും. പറയുന്ന ടിക്കറ്റ് കിട്ടും. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് അതെല്ലാം പ്ലാൻഡാണ്, എല്ലാം കൃത്യമായിട്ട് കരുതി കൂട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പ്ലാൻഡാണ്. എന്താണെന്നറിയാം? നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന് പറയാം നാണക്കെടുന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൻ്റെ അടിമയാണെങ്കിൽ നീ ഈ ലോകത്തെ ആരെക്കാളും ഉന്നതനാണ്. ക്രിസ്തുവിൻ്റെ അടിമയാണ്, ക്രിസ്തുവിൻ്റെ അടിമയാണെങ്കിൽ ഈ ലോകത്തെ ആരെക്കാളും നീ വലുതാണ്. പിന്നെ നീ അതിനെക്കുറിച്ച് അത് പറയാനൊന്നും നാണിക്കണ്ടേ. ഞാൻ നീ ആരുടെ എന്താണ് ജോലി? ഞാൻ അടിമയാണ്. ആരുടെ? യേശുവിൻ്റെ അടിമ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവായ യേശുവിനെ പ്രതി നാണം കെടാൻ എവിടെ അവസരം കിട്ടിയാലും സന്തോഷിക്കണം. കാരണം യേശുവിന്റെ അടിമയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് 1 വാക്യം അത് വായിക്കാം. യേശു ക്രിസ്തുവിന്റെ ദാസനും, വായിച്ച് റോമർ 1:1, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ഓരോ ദൈവ പൈതലിനും തങ്ങളെ ദൈവം എന്തിനു വിളിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തത വേണം. അതായത് ഒത്തിരി സമയം എടുക്കേണ്ടതാണ്, എന്നാലും വളരെ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിൽ ഓരോരുത്തരെ കുറിച്ച് ഓരോ ധാരണകളുണ്ട്. ഓരോ മനുഷ്യർക്കും ഓരോ ധാരണകളുണ്ട് ഓരോരുത്തരെ കുറിച്ചും. കർത്താവിൻ്റെ ആത്മാവ് അതായത് പറഞ്ഞുതരാം. ഓരോരുത്തരും ഓരോ മനുഷ്യരും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് എങ്ങനാ? നമ്മൾ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് എങ്ങനാ? നമുക്ക് അതായത് ഇപ്പം നമ്മളെ കുറിച്ച് ഉള്ള നമ്മുടെ ഒരു നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ആരാണ്, ഈ കാര്യം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടത്, നമ്മളെക്കുറിച്ച് ഒരു ധാരണയുണ്ട് നമുക്കല്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആരാണ്, അടിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ് ഒരു ഐഡൻറ്റിറ്റി. നോർമലി നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുത്തിയത് എങ്ങനാ? നമ്മൾ ആരാണെന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? ഇപ്പോൾ ഒരാൾ പറയുകയാണ് നീ ഒരു പൊട്ടനാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. ഇതൊരു ഐഡൻറ്റിറ്റി റിമാർക്കാണ്, ഐഡൻറ്റിറ്റി റിമാർക്ക് അല്ലേ, ഇതൊരു ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? ഒരാൾ ചിന്തിക്കുകയാണ് എന്നെ കൊണ്ടൊന്നിനും ഉള്ള കഴിവില്ല, ഞാൻ എന്നെ ചെയ്താലും ഒരിടത്ത് എത്താൻ പോകുന്നില്ല. അതൊരു ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ഇതെങ്ങനെ രൂപപ്പെട്ടെ? നമ്മൾ ചിന്തിച്ചു കൂട്ടിയതല്ലിത്. എല്ലാ ഐഡൻറ്റിറ്റി മാർക്കുകളും രൂപപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. മനുഷ്യൻ്റെ അനുഭവം, ഉദാഹരണത്തിന് നിങ്ങളൊരു മദ്യപാനിയുടെ മകനായിട്ടാണ് ജനിച്ചതെങ്കിൽ, നിങ്ങൾ സമൂഹത്തിൽ വെച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തെരുവിൽ വെച്ച് സോഷ്യലി നിങ്ങൾ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു അപ്പൻ കുടിച്ച് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത ഒരുതരം ഒരു നാണക്കേട് രൂപപ്പെടും. അതുകൊണ്ട് മദ്യപാനികളുടെ മക്കൾക്കെല്ലാം പൊതുവായിട്ട് പലരിലുമുള്ള പ്രത്യേകതയാണ് അവർ സോഷ്യലി ഒട്ടിക്കോളും. അതിൻ്റെ പേര് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് സമൂഹത്തെ ഭയമാണ്. ഒരു ഇൻ്റർവ്യൂവിന് ചെയ്യുമ്പോൾ ഭയം, ഒരു കാര്യം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഭയം. അപ്പനും അമ്മയും വഴക്കടിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കളായിട്ട് ജനിച്ച ആളുകൾക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. മനസ്സിലായ? സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, അതായത് സമൂഹത്തെ പേടിയാണ്, കാരണം ഇത് ഭയമാണ്. ഈ നാണക്കേടിൽ നിന്ന് ഹ്യൂമിലിയേഷനിൽ നിന്ന് വന്നൊരു സാധനമാണത്, ഐഡൻറ്റിറ്റി റിമാർക്കാണ്. ഞാൻ ആരാണ്? ഞാൻ ഒന്നിനും കഴിവില്ലാത്ത ഒരാളാണ്, എന്നെ കൊണ്ടൊന്നിനും. യോ, ഇത് പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഇത് അകത്ത് ഇങ്ങനെയാണ് വിചാരം. എനിക്ക് ഒന്ന് ഐ എം ഗുഡ് ഫോർ നത്തിങ്, ഐ എം വർത്ത്ലെസ്. ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. ഇതെല്ലാം രൂപപ്പെട്ടത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. അനുഭവങ്ങളിൽ, ഉദാഹരണത്തിന് ശ്രദ്ധിക്കാം, എന്നാ ചെയ്താലും എൻ്റെ ജീവിതം നന്നാവാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ചിലരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാവാൻ പോകുന്നില്ല. ഇതിന് മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഹെൽപ്പ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെയാണ്. ഹെൽപ്പ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, അതിൻ്റെ ഒരു റൂട്ട് ഞാൻ പറയട്ടെ. അതിൻ്റെ ഒരു റൂട്ട്, അപ്പനും അമ്മയും കിടന്ന് എന്നും വഴക്കാണ് വീട്ടിൽ. ചെറിയ കുട്ടിയാണ്, ആ കുട്ടി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കിനിടയിൽ ഇൻസെക്യൂറായിട്ട് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഈ അപ്പൻ്റെ അമ്മയുടെ വഴക്ക് തീർക്കാൻ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഹെൽപ്പ്ലെസ്നെസ് ഉണ്ട്. ഹെൽപ്പ്ലെസ്നെസ്, ആ കുട്ടി നേരിടുന്ന ആദ്യത്തെ ഹെൽപ്പ്ലെസ്നെസ് എന്താണ്? അയ്യോ, ഈ അപ്പൻ്റെ അമ്മയുടെ വഴക്ക് തീർക്കാൻ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ടൊന്നും, ഐ ക്യാൻ ഡു നത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഹെൽപ്പ്ലെസ്നെസ് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. ഈ വളർന്നു വരുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഈ ഹെൽപ്പ്ലെസ്നെസ് എല്ലായിടത്തും ഉണ്ടാവും. എന്നെ കൊണ്ട് ഞാൻ എങ്ങനെ കൂട്ടിയാലും ഈ ജീവിതം കൂടാൻ പോകുന്നില്ല. ഐഡൻറ്റിറ്റി മാർക്കാണ്, ഐഡൻറ്റിറ്റി റിമാർക്കാണ്, നമ്മളെക്കുറിച്ചുള്ള ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്നെ കൊണ്ടൊന്നിനും. മാതാപിതാക്കന്മാർ ഈ ചെറുപ്പത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ജോലിക്ക് പോയി, ദൂരദേശത്ത് ജോലിക്ക് പോയി, കൊച്ചുങ്ങളെ എവിടെയെങ്കിലും ഒന്ന് ഈ ബോർഡിങ്ങിലാക്കി, അല്ലെ വല്യപ്പൻ്റെ വല്യമ്മയുടെ കൂടെ ആക്കി. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നൊരു സാധനമാണ് റിജക്ഷൻ, ഓർഫൻഹുഡ്, അബാൻഡൺമെൻറ്റ്, അനാഥത്വം, ഉപേക്ഷിക്കൽ. ഇത് കുട്ടി അനുഭവം. അപ്പോൾ ആ കുട്ടിക്കൂടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, എന്താണ്? എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനൊന്നിനും കൊള്ളത്തില്ല, ഞാൻ സ്നേഹിക്കപ്പെടാൻ കൊള്ളാത്താണ്. ഇത് റിജക്ഷനാണ്. ഈ റിജക്ഷനുമായിട്ട് വളർന്നു വരുന്നു. കല്യാണം കഴിച്ചാലും ഭർത്താവ് എത്ര സ്നേഹിച്ചാലും ഈ കുട്ടിക്ക് മനസ്സിൽ സ്നേഹിക്കത്തില്ലെന്നേ പിന്നെയും പറയൂ. നിങ്ങളൊന്നും എന്നെ സ്നേഹിച്ചിട്ടില്ലെന്നേ അവസാനം പറയൂ. കാരണമാണ് ഒരു ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്, എന്നെ ആർക്കും വേണ്ട. ഐഡൻറ്റിറ്റി മാർക്ക്. പറഞ്ഞ് ഹാലേലുയാ. നിങ്ങൾ വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, ജോണി. എന്താണ്? ആ ഒരു നേരമ്പൊക്കെ പറയാം. നേരമ്പൊക്കല്ല, കൊച്ചു വർത്താനം. നമുക്കിവിടെ ഒരു കൊച്ചു ചെറുപ്പക്കാരനുണ്ട്, നമ്മുടെ വന്ദനമൊക്കെ പറഞ്ഞ പയ്യൻ, ഓർക്കുന്നുണ്ടോ? നമ്മുടെ ജോജോ മോൻ. ജോജോ മോന് ചില പേരുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ അവനറിയാവുന്ന പേരുകൾ വിളിക്കും. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പീഡനങ്ങൾ ഇവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരും, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അവൻ നമ്മുടെ ആദർശ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് പേര് ചോദിച്ചു. എന്താണ് അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഫാദർ ആദർശ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എത്ര ശ്രമിച്ചിട്ട് ഈ പേര് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഷിബുക്കുട്ടാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നീട് ഞങ്ങൾ കുറേ നാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വഴക്ക് പറഞ്ഞ് പറഞ്ഞൊക്കെ കൊടുത്ത് മാറ്റുന്നവരെ ആദർശ അച്ഛനെ അവൻ വിളിച്ചോണ്ടിരുന്ന പേരെന്താണ് ഷിബുക്കുട്ടാന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ആദർശ അച്ഛനെ വിളിക്കുകയാണ് ഷിബുക്കുട്ടാ ശിവക്കുട്ടാന്ന് വിളിച്ചാൽ ആദർശ അച്ഛൻ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടത്തില്ല, നോർമലി ഇഷ്ടപ്പെടത്തില്ല. എന്താ ഇഷ്ടപ്പെടാത്ത കാര്യം? അപ്പോൾ ആദർശ അച്ഛൻ അവരോട് പറയും നിങ്ങൾക്ക് തോന്നുന്നതല്ല എൻ്റെ പേര്, നിങ്ങൾ പറയുന്നതല്ല എൻ്റെ പേര്, എനിക്ക് ജന്മം തന്ന അപ്പനമ്മമാർ എനിക്കിട്ടതാണ് എൻ്റെ പേര്. ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്നതല്ല എൻ്റെ പേര്, നിങ്ങൾ വിളിക്കുന്നതല്ല എൻ്റെ പേര്, എന്നെ ഉണ്ടാക്കിയവർ എനിക്കിട്ടതാണ് എൻ്റെ പേര്. മനസ്സിലായോ? ഉദാഹരണം മനസ്സിലായോ? കാലാകാലങ്ങളായി ജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയ മുഴുവൻ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റുകളോടും ഒരു വിശ്വാസി പറയേണ്ട മറുപടി ഇതാണ്, നീ പറഞ്ഞ സാത്താനെ നീ പറഞ്ഞതല്ല ഞാൻ, ദുരനുഭവങ്ങളെ നീ പറഞ്ഞതല്ല ഞാൻ, എൻ്റെ ശത്രുക്കളെ നീ പറഞ്ഞതല്ല ഞാൻ, ലോകമേ നീ പറഞ്ഞതല്ല ഞാൻ, എന്നെ ഉണ്ടാക്കിയ എന്റെ ദൈവം പറഞ്ഞതാണ് ഞാൻ. എന്റെ ഐഡന്റിറ്റി എന്റെ ദൈവം തന്ന ഐഡന്റിറ്റിയാണ്. കിട്ടിയോ? ആ ദൈവം എന്താ പറഞ്ഞേ? നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മുഴുവൻ, അതായത് ഈ ലോകം ചാർത്തി തന്ന മുഴുവൻ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റുകളെയും ചവറ്റുകുട്ടയിൽ എറിയേണ്ടത് ദൈവം ചാർത്തി തന്ന ഐഡന്റിറ്റികൾ ധരിച്ചുകൊണ്ടാണ്. വചനം പറയുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. വചനം പറയുന്നു ഇത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നിവേശിപ്പിച്ചു. അതുകൊണ്ട് നാം മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. വാട്ട് ഈസ് മൈ ഐഡന്റിറ്റി? വാട്ട് ഈസ് മൈ ഐഡന്റിറ്റി? ഐ ആം ദ സൺ, ഐ ആം ദ ഡോട്ടർ. ഞാൻ അടിമ, ഒരു ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആരുടെ അടിമ? യേശുവിന്റെ അടിമ. ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ആണ്. ലോകം പറഞ്ഞല്ല ഇത്, ലോകം പറഞ്ഞല്ല, ദൈവം പറഞ്ഞത്. ദൈവം എന്ത് പറഞ്ഞു? ഞാനിവിടെ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ധ്യാനത്തിന് വരുമ്പോൾ അവരോട് ഞാൻ ആവർത്തിച്ച് ആദ്യം പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റുകളെ അറിയുക. പിതാവായ ദൈവം നിങ്ങളെക്കുറിച്ചൊരു കാര്യം അത് വിശ്വസിക്കുക. സൈക്കാട്രിക് മരുന്നുകൾ ട്രാഷ് ബിന്നിൽ ഇട്ടിട്ട് ഇവിടുന്ന് നെഞ്ചു വിരിച്ച് നടന്നു പോയ ചെറുപ്പക്കാര് ഒന്നല്ല, ഒമ്പതല്ല, നൂറല്ല, ഇഷ്ടം പോലെ പിള്ളേരായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇഷ്ടം പോലെ പിള്ളേരെ എനിക്കറിയാം. മനസ്സിലായോ? എന്തെന്നറിയാം? അവരിത്രയും നാൾ വിശ്വസിച്ചിരുന്ന തെറ്റിദ്ധാരണ അവരെടുത്ത് മാറ്റി. അവർ വിശ്വസിക്കാൻ തുടങ്ങി. എന്താ വിശ്വസിച്ചത്? എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ആരാണ്? ദൈവം തന്ന ഐഡന്റിറ്റി. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളി. അതായത് ഈ അപ്പസ്തോലന്മാർക്കെല്ലാം തങ്ങൾ ആരാണ് എന്ന ചിത്രം അവർ രൂപപ്പെടുത്തിയത് ലോകം പറഞ്ഞ കഥകളിൽ നിന്നല്ല, ദൈവം പറഞ്ഞ തിരുവെഴുത്തുകളിൽ നിന്നായിരുന്നു. പിടികിട്ടിയോ? തങ്ങൾ ആരാണ് എന്ന ധാരണകൾ അവർ രൂപപ്പെടുത്തിയത് ലോകത്തിൽ നിന്നല്ല, വചനത്തിൽ നിന്നായിരുന്നു. നിങ്ങൾ ആരാണെന്നുള്ള ധാരണ നിങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ലോകത്തിൽ നിന്നല്ല, അപ്പനും അമ്മയും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നല്ല, അധ്യാപകൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്നല്ല, രൂപപ്പെടുത്തേണ്ട എവിടെ നിന്നാണ്? തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നീ ആരാ. തിരുവചനത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടും മുമ്പ്, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് നിനക്ക് രൂപമുണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടു. അതായത് നിന്റെ ഷേപ്പ്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നിന്റെ ഷേപ്പ്, ഓരോരുത്തർക്കും ഓരോ ഷേപ്പാണ്. മനസ്സിലായോ? നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടക്കേട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷേപ്പ്. ശരിയല്ലേ പറയുന്നത്? ഷേപ്പ്. ഇപ്പൊ എന്നോട് ആളുകൾ എപ്പോഴും പറയും എന്തോ ഒരു വയറായത് എന്ത്. അപ്പോ അതായത് മനസ്സിലായി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഷേപ്പാണ്, ഓരോ രീതിയിലാണ് ഇത്, ഓരോ മോൾഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്താ? ഈ കണ്ണാടി ശരിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മൾ കണ്ടെത്തിയ ഒരു കണ്ണാടി. കണ്ണാടിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇത് എന്തോ ഒരു കണ്ണാടിയുടെ പ്രശ്നമാണ്. നമുക്ക് നമ്മളെ ഇഷ്ടമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ഏത് ഷേപ്പാണെങ്കിലും നിങ്ങളുടെ നിറം എന്താണെങ്കിലും
ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ ദൈവം കണ്ടിട്ട് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് അപ്രൂവ് ചെയ്ത് ഈ ഭൂമിയിലേക്ക് വിട്ടതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കാത്തിടത്തോളം കാലം നിങ്ങളെ ലോകം സ്വീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കാത്തിടത്തോളം കാലം നിങ്ങളെ ലോകം സ്വീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ലോകം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിറമൊന്നും ഇവിടുത്തെ വിഷയമല്ല, കളറൊന്നും ഇവിടുത്തെ വിഷയമല്ല, പൊക്കമൊന്നും ഇവിടുത്തെ വിഷയമല്ല. നിങ്ങളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളെ ലോകം ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിവർന്ന് നിന്ന് പറയണം, എന്റെ ദൈവം മനഞ്ഞുണ്ടാക്കിയതാണ് എന്റെ ശരീരം, എന്റെ ദൈവം തന്ന രൂപമാണിത്, എന്റെ ദൈവം തന്ന. നിങ്ങൾ ഈ സൗന്ദര്യം എല്ലാം റിലേറ്റീവ് ആണ്. ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഭംഗിയുണ്ട്, ചില ആളുകൾ പറയും, ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ഭയങ്കര, അത് ഓരോരുത്തർ. ഇതെല്ലാം ഈ സൗന്ദര്യം എല്ലാം ആപേക്ഷികമാണ്. ആണോ? അതെ. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത്, നമ്മുടെ രൂപം ദൈവം കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, എന്താണ്? യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ്. അതായത് അവരൊക്കെ ആരാണ് അവരെന്ന് അവർക്ക് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. വിശ്വാസികൾക്ക് നല്ല ബോധ്യമാണ്, ഞാൻ ആരാണ്? ദൈവത്തിന്റെ മകനാണ്. ഞാൻ ആരാണ്? യേശുവിന്റെ അടിമയാണ്, യേശുവിന്റെ ദാസനാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, ദൈവമാണ് എന്റെ രാജാവ്, എന്നെ ഭരിക്കുന്നത് ഈശോയാണ്, എന്നെ സംരക്ഷിക്കുന്ന കർത്താവാണ്. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. അപ്പൊ ഇത് നമുക്ക് ഈ ഈ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ, നമുക്ക് എന്തറിയാം, അതായത് ഈ വഴിയെ തത്തയും കൊണ്ട് വരുന്ന ഒരു കാക്കാത്തി ചേച്ചിക്ക് നഷ്ടപ്പെടുത്താവുന്നതേ ഉള്ളൂ നമ്മുടെ സമാധാനം. അത് ജീവിക്കാൻ വേണ്ടി ആ തത്തയും കൊണ്ട് ഇറങ്ങിയതാണ്. തത്തയും കൊണ്ട് ഇറങ്ങി വന്നിട്ട് അവിശ്വാസികളായ നമ്മുടെ എല്ലാ ബലഹീനതകളെയും ചൂഷണം ചെയ്തുകൊണ്ട് അവർ കാശും വാങ്ങിച്ചു പോകും. അവർക്ക് കളയാവുന്നതേ ഉള്ളൂ നമ്മുടെ സമാധാനം. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. നമ്മെന്തറിയാം, നമ്മൾ ദൈവം പറഞ്ഞ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റുകൾ വിശ്വസിച്ചിട്ടില്ല. ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടണ്ട. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട. സമുദ്രത്തിൽ വഴിവെട്ടുന്നവൻ, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവൻ, ഞാൻ ദൈവം പറയുകയാണ്, ഞാൻ പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവൻ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവൻ, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കാതെ സംരക്ഷിക്കുന്നവൻ, മലകൾ അകന്നുപോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും നിന്നെ പിരിയാത്തവൻ. എന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണം. എൻ്റെ കർത്താവാണ് എൻ്റെ സംരക്ഷകൻ, എൻ്റെ കർത്താവാണ് എൻ്റെ സഹായകൻ, എൻ്റെ ദൈവമാണ് എൻ്റെ രാജാവ്. ആ ദൈവം നടത്തും. ആ ദൈവത്തിന്, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ സംശയിക്കരുത് നിങ്ങൾ. നിങ്ങൾക്ക് ഒത്തിരി ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം അല്ലേ, എന്തെല്ലാം പ്രയാസങ്ങൾ. ഇന്ന് ദൈവം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ഓർത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ. എനിക്ക് ഇന്ന് ഇന്ന് പോസ്റ്റിൽ ഒരു എഴുത്ത് വന്നു, എനിക്കൊന്ന് ഈ കേരളത്തിൽ ഇപ്പോൾ എഴുത്ത് വരുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ എഴുത്ത്. അപ്പോൾ ആ എഴുത്തിനകത്ത് ഒരു അമ്മ എഴുതിയിരിക്കുകയാണ്, അച്ഛാ 8 വയസ്സുള്ള സമയത്ത് എൻ്റെ മോന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാണ്. 8 വയസ്സുള്ള സമയത്ത്, ഇപ്പം അവന് കല്യാണപ്രായം, അവൻ്റെ കല്യാണമാണ്, അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അയച്ചതാണ്. 8 വയസ്സ് ഞാൻ ഓർക്കുന്നുണ്ട്, 8 വയസ്സുള്ള സമയത്ത് അന്ന് ആ അമ്മ എൻ്റെ അടുത്ത് വന്നത്, അന്ന് എൻ്റെ അടുത്ത് വന്നത് ഒരിക്കലും എനിക്കിവനെ എൻ്റെ കൂടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ഒരുപാട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അന്ന് ആ സമയത്ത് അന്ന് വന്ന് പ്രാർത്ഥിച്ച്, വന്നല്ല, ഞാൻ അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ, ഇടവകയിൽ ചെന്നപ്പോഴാണ്. അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് പറയാണ്, അവൻ അവിടെ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ച് ഓരോ കാര്യം. അപ്പോൾ അവന് ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ട് അവനിങ്ങനെ അവൻ്റെ ജീവിതത്തിലെല്ലാം പിന്നെ അനുഗ്രഹം. ആ അമ്മ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഈ കത്ത് വേറെ ആരുടെയും കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഡാനിയൽ അച്ഛന് തന്നെ കൊടുക്കണേ, അച്ഛന് വായിക്കുമ്പോൾ അച്ഛന് സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പാവം എഴുതിയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആ അമ്മ ആ മകന് കിട്ടിയ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു സ്പർശനം അവനെ ഈ എത്ര വർഷം മുമ്പാണ്, 8 വയസ്സുള്ള, ഇപ്പോൾ അവന് കല്യാണപ്രായമായി, അന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആ അമ്മ എഴുതിയിരിക്കുക. അന്ന് ഭയാനകമായ ഒരവസ്ഥയിലാണ് അമ്മ വന്നത്. ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായിരുന്നു ആ മകന്. കർത്താവ് എല്ലാം എടുത്തു മാറ്റി. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്നറിയാം, ഒന്നും ഭാരപ്പെടേണ്ട, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഉത്തരവുണ്ട്, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവാണ് നമ്മുടെ സഹായം. പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോ, ആ വെയിലത്തിരിക്കുന്ന മക്കളെ, കർത്താവാണ് നമ്മുടെ സഹായം. കേട്ടോ, കർത്താവാണ് നമ്മുടെ സഹായം, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്ന് ഈ വചനം കേൾക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കിയെങ്കിൽ കർത്താവ് പറയുകയാണ്, ലോകം പറഞ്ഞ ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റുകളെല്ലാം കളഞ്ഞേരും. ദൈവമുണ്ട് നമ്മുടെ കൂടെ. നമ്മൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. ആമേൻ. നമ്മൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. നമ്മുടെ കൂടെ കർത്താവുണ്ട്. നിങ്ങൾ അതുകൊണ്ട് വചനത്തെ ആഴപ്പെടും, വിശ്വസിക്കുക. കർത്താവിനെ അങ്ങോട്ട് വിശ്വസിച്ച് ഏറ്റിവിടുക. എന്നിട്ടുണ്ടല്ലോ, ഈ കുരിശൊക്കെ അങ്ങോട്ട് ഇട്ട് നടക്കണം. കുരിശൊക്കെ ഇട്ട് നടക്കണം. അതെന്തിനാണ് അങ്ങനെ നടക്കുന്നത്? അത് യേശുവിനെ ഏറ്റു പറയുന്നതിന് തുല്യമാണ്. ഇങ്ങ് ആർക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് കുരിശിട്ട് നടക്കാൻ കർത്താവ് ഒരു ധൈര്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എവിടെ പോയാലും നിങ്ങൾ കുരിശിട്ട് നടക്കണം. കുരിശിട്ട് നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും, നിങ്ങൾ യേശുവിൻ്റെതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോൾ അവർ യേശുവിനെ പരിചയപ്പെടും, ചോദിക്കും. ഒത്തിരിയും പേര് കുരിശിട്ട് നടക്കുമ്പോൾ ഒത്തിരിയും പേരോട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ കുരിശിട്ട് നടക്കുന്നത്? അപ്പം നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റും, യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ഇവിടെ ഇവിടെയുള്ള എൻ്റെ ഒരു ശുശ്രൂഷകൻ്റെ മകന് ഒരു സർജറി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, അവന് ഭയങ്കര ഭയമാണ്, ഇരുട്ടിനെ പേടി, ഒറ്റയ്ക്കിരിക്കാൻ പേടി, വെളിയിൽ ഇറങ്ങാൻ പേടി, അവനും ഭയങ്കര പേടി. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ശുശ്രൂഷകൻ പറഞ്ഞു, അച്ഛാ കൊച്ചിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി, ഒന്ന് അവൻ്റെ ഉള്ളിലല്ല എന്തോ ഭയമാണ്, അപ്പോൾ ഒന്ന് സംസാരിച്ച് അവനെ ഒന്ന് സുഖപ്പെടുത്താൻ വേണ്ടി ആരുടെയെങ്കിലും ഒന്ന് ഒരു ഒരു നമ്പർ തരാമോ, എന്നിട്ട് ഒന്ന് സംസാരിക്കുക. അപ്പം ഞാൻ, എനിക്ക് പരിചയമുള്ള ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ നമ്പർ ഞാൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, വിളിച്ച് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, വിളിച്ചാൽ മതി, അപ്പോൾ സിസ്റ്റർ സംസാരിക്കും തുടങ്ങി. ഏതായാലും സിസ്റ്ററിനടുത്ത് പോകേണ്ടിയൊന്നും വന്നില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ ഈ കുഞ്ഞിൻ്റെ കഴുത്തേൽ ഒരു കുരിശിട്ട് കൊടുത്തു. കുരിശിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, സർജറി മാറിപ്പോയി; രണ്ട്, കുട്ടിയുടെ ഭയം എന്നേക്കുമായിട്ട് വിട്ടുപോയി. ഹല്ലേലൂയ. ഇവിടെയുള്ള ശുശ്രൂഷകനാണ്, ഇവിടെയുള്ള ശുശ്രൂഷകൻ്റെ മകനാണ്. കുരിശിട്ട് കൊടുത്തതിന് ശേഷം ഭയവും പോയി, സർജറിയും പോയി. ഇവിടെ കിട്ടുന്നു ഡെലിവറൻസ് ആണ്. ഒരു കുരിശ് കഴുത്തെ തൂക്കി നടക്ക്, പേടിക്കൊന്നും വേണ്ട, നാണം കെടുത്തും. നിങ്ങളെ വല്ലാതെ, നിങ്ങളുടെ വീട്ടുകാർ, ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കളെല്ലാം നാണം കെടുത്തും നിങ്ങളെക്കുറിച്ച്, അതും ഇതെല്ലാം പറയും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. എൻ്റെ കർത്താവിനെ ഞാൻ ഏറ്റു പറയുന്നതിന് തുല്യമാണ്, യേശുവിനെ. നിങ്ങളെ ഈ ലോകം ഒരു ഭ്രാന്തനെന്നും ഭ്രാന്തിയെന്നും മുദ്രകുത്തും, അന്ന് സാരമില്ല. വലിയ അന്തസ്സായിട്ട് ജീവിച്ചിട്ടൊക്കെ വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഭയങ്കര അന്തസ്, എന്തോ അന്തസ്, എന്താ അന്തസ്? ഒന്നുമില്ല. കർത്താവ് തരുന്ന മാനവും കർത്താവ് തരുന്ന മഹത്വവും മതി. മനസ്സിലായോ? നാളെ ഒരു കാലത്ത് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ അറിയില്ലെന്ന് പറയരുത്. ലോകം ഒരു പോഷനെന്ന് പറഞ്ഞാൽ സാരമില്ല. നാളെ ഒരു കാലത്ത് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ എനിക്കറിയത്തില്ല എന്ന് ഈശോ പറയരുത്. കർത്താവ് തരുന്ന മാനം മതി, കർത്താവ് തരുന്ന മഹത്വം മതി. അതുകൊണ്ട് അത് ഏറ്റെടുക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ആരാധനയിലേക്ക് കടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ.